ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ. പിഎം കിസാൻ നിധിയുടെ 17-ാം ഗഡുവായി 20,000 കോടിയിലധികം രൂപ വിതരണം ചെയ്യും. കോട്ടയം കുമരകത്തെ കിസാൻ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. കൊച്ചി കാക്കനാട് ഫ്ളാറ്റ് സമുച്ചയത്തിൽ 300-ലധികം പേർക്ക് ഛർദിയും വയറിളക്കവും. ജലസ്രോതസ്സുകളിൽ പരിശോധന. ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജ്. കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ ജില്ലയിൽ കൂടുതലിടങ്ങളിൽ രോഗവ്യാപനമുണ്ടോയെന്ന സംശയം. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. അധസ്ഥിതരുടെ വിമോചനത്തിനായി പോരാടിയ മഹാത്മാ അയ്യങ്കാളി ഓർമ്മയായിട്ട് ഇന്നേക്ക് 83 വർഷം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസി സന്ദർശിക്കും. കിസാൻ സമ്മാൻ സമ്മേളനത്തിൽ പങ്കെടുക്കും. തുടർന്ന് ദശാശ്വമേധ ഘട്ടിൽ ഗംഗ ആരതിയിൽ പങ്കെടുക്കും. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ദർശനം നടത്തും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 17-ാം ഗഡുവിന്റെ ഭാഗമായി 20,000 കോടിയിലധികം രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. 9,26,00,000 കർഷകർക്ക് തുക കൈമാറും. 30,000 വനിതാ കർഷകർക്ക് കൃഷി സഖി സാക്ഷ്യപത്രവും വിതരണം ചെയ്യും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലായി 2.5 കോടിയിലധികം കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. 50 കൃഷി വികാസ് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 2019 ഫെബ്രുവരി 24-നാണ് പിഎം കിസാൻ പദ്ധതി ആരംഭിച്ചത്. പ്രതിവർഷം 6,000 രൂപയാണ് പദ്ധതിയിലൂടെ കർഷകർക്ക് ബാങ്ക് അക്കൌണ്ടുകളിലൂടെ കൈമാറുന്നത്. ഇതുവരെ 11 കോടിയിലധികം കർഷകർക്കായി 3.04 ലക്ഷം കോടി രൂപ വിതരണം ചെയ്തു. പിഎം കിസാൻ പദ്ധതിയുടെ 17-ാം ഗഡു വിതരണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോട്ടയം കുമരകത്തെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ കിസാൻ സമ്മേളനം സംഘടിപ്പിക്കും. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. സമ്മേളനത്തിൽ കർഷകർക്ക് കാർഷിക ഉൽപ്പന്ന ഉപാധികൾ വിതരണം ചെയ്യും. കൊച്ചി കാക്കനാട് DLF ന്യൂ ടൌൺ ഹൈറ്റ്സ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ 300-ലധികം പേർക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് പരിസരത്തുള്ള ജലസ്രോതസ്സുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. ഇവ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ക്ലോറിനേഷൻ നടപടി പൂർത്തിയാക്കി. സമീപമുള്ള കിണറുകൾ, ബോർവെല്ലുകൾ, മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ള വിതരണ സംവിധാനം എന്നിവയിലൂടെയാണ് ഇവിടെ വെള്ളമെത്തിക്കുന്നത്. 5,000-ലധികം പേരാണ് ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ താമസിക്കുന്നത്. കാക്കനാട് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് വയറിളക്കവും ഛർദിയുമുണ്ടായ സാഹചര്യം ഗൌരവമുള്ള വിഷയമാണെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കും. കുടിവെള്ളത്തിലുള്ള ഇ കോളി ബാക്ടീരിയയിൽ നിന്നാണ് രോഗം പകർന്നത് എന്നാണ് പ്രാഥമിക നിഗമനമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ ജില്ലയിൽ കൂടുതലിടങ്ങളിൽ രോഗവ്യാപനമുണ്ടായതായി സംശയം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
വളർത്തുപക്ഷികൾക്ക് പക്ഷിപ്പനി പിടികിട്ടാൽ പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവുള്ള പക്ഷികളെ നശിപ്പിക്കും. 10 കിലോമീറ്റർ ചുറ്റളവിൽ മുട്ട, ഇറച്ചി, വിസർജ്യം എന്നിവയുടെ വിൽപ്പനയും കടത്തലും നിരോധിക്കും. എന്നാൽ കാക്കകളുടെ കാര്യത്തിൽ ഇത് സാധ്യമല്ല. പക്ഷിപ്പനി പിടിവിട്ട കാക്കകൾ മറ്റിടങ്ങളിലെത്തി രോഗവ്യാപനം ഉണ്ടാക്കും. മുഹമ്മ, പള്ളിപ്പുറം എന്നിവിടങ്ങളിലാണ് കാക്കകൾ കൂട്ടത്തോടെ ചത്തത്. കോഴികളിലും താറാവുകളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച മുഹമ്മ, ചേർത്തല, തണ്ണീർമുക്കം എന്നീ പ്രദേശങ്ങളിൽ 10,000-ത്തോളം പക്ഷികളെ സംസ്കരിച്ചു. നിലവിൽ മുഹമ്മയിൽ മാത്രമാണ് കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്.
ആലപ്പുഴ ജില്ലയിൽ കാക്കയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി. ചില ഘട്ടങ്ങളിൽ മനുഷ്യരിലേക്ക് പകരാൻ ഇടയുണ്ട്. അതിനാൽ പക്ഷികളുമായും മൃഗങ്ങളുമായും സുരക്ഷിതമായ അകലം പാലിക്കണം. രോഗസാഹചര്യങ്ങളുമായി സമ്പർക്കത്തിൽ വന്നാൽ നന്നായി സോപ്പ് ഉപയോഗിച്ച് ശരീരം വൃത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ പുനഃപരിശോധനാ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെതിരെയാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് അടുത്ത മാസം 2-ന് പരിഗണിക്കും. പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളുടെ ചർച്ചയും വോട്ടെടുപ്പും നാളെ നടക്കും. അടുത്ത മാസം 25 വരെ നീളുന്ന സമ്മേളനം ഈ മാസം 10 ആരംഭിച്ചത്. ആകെ 28 ദിവസമാണ് സഭ ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്ന് എംഎൽഎ സ്ഥാനം രാജിവയ്ക്കും. ചേലക്കരയിൽ നിന്ന് നിയമസഭാംഗമായ രാധാകൃഷ്ണൻ രാജിവയ്ക്കുന്നതോടെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഉന്നതി സ്റ്റാർട്ടപ്പ് നോളജ് സിറ്റി ഉച്ചയ്ക്ക് തിരുവനന്തപുരം മണ്ണന്തലയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പട്ടികവിഭാഗ യുവജനങ്ങളെ ആധുനിക സാങ്കേതിക രംഗത്തെ തൊഴിൽ സാധ്യതകൾ കണ്ടെത്താൻ സഹായിക്കുകയാണ് നോളജ് സിറ്റിയുടെ ലക്ഷ്യം. മഹാത്മാ അയ്യങ്കാളി ഓർമ്മയായിട്ട് ഇന്നേക്ക് 83 വർഷം. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. ദളിത് വിഭാഗങ്ങളുടെ വിമോചനത്തിനായി പോരാടിയ അദ്ദേഹം കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനാണ്. 1907 സാധുജന പരിപാലന യോഗം രൂപീകരിച്ച അദ്ദേഹത്തിന്റെ ഇടപെടൽ സമൂഹത്തിൽ വലിയ മാറ്റത്തിന് വഴിവച്ചു. അയിത്തജാതിക്കാർക്ക് പൊതുവഴിയിലൂടെയുള്ള സഞ്ചാര നിഷേധത്തിനെതിരെ നടത്തിയ വില്ലുവേണ്ടി യാത്രകളും കല്ലുമാല ബഹിഷ്കരണ സമരങ്ങളുമെല്ലാം അധസ്ഥിതരുടെ മുന്നേറ്റ ചരിത്രത്തിലെ നാഴിക കല്ലുകളായി. 2 പതിറ്റാണ്ടോളം അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. 1941 ജൂൺ 18 അന്ത്യം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മേള 21 സമാപിക്കും. ഗവൺമെന്റ് പ്രസിന് സമീപത്തുള്ള സെയിൽസ് എംപോറിയത്തിലാണ് മേള നടക്കുന്നത്. 600 ഗ്രന്ഥങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾക്ക് 10 മുതൽ 90% വരെ വിലക്കുറവുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രസിദ്ധീകരണങ്ങളും ലഭിക്കും. ലക്ഷദ്വീപിൽ ഇന്നാണ് വലിയ പെരുന്നാൾ ആഘോഷം. കവരത്തി ജുമാ മസ്ജിദിൽ ഹംസകോയ സഖാഫി, അന്ത്രൂത്ത് ജുമാ മസ്ജിദിൽ ഖാളി മുസ്തഫ സഖാഫി, ഹുസൈൻ പള്ളിയിൽ ഖാളി ഹംസകോയ ഫൈസി എന്നിവർ പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തി വേലികെട്ടി കാട്ടാനകളെ തടയാൻ സംസ്ഥാനത്ത് ആദ്യമായി AI സ്മാർട്ട് ഫെൻസിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ വയനാട്ടിൽ തുടങ്ങി. ചെതയം റേഞ്ചിലെ ഇരുളം ഫോറസ്റ്റ് സെക്ഷനിലെ പാബ്ര ചേലക്കൊല്ലിയിലാണ് AI ഫെൻസിംഗ് ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
റെയിൽ ഗാർഡുകൾ സ്ഥാപിച്ച് അതിൽ ഇലാസ്തികതയുള്ള ബെൽറ്റ് മെടഞ്ഞാണ് പ്രതിരോധ വേലി ഒരുക്കുന്നത്. ബെൽറ്റിൽ സോളാർ വൈദ്യുതിയും AI സംവിധാനങ്ങളും ഉണ്ടാകും. കാട്ടാനകൾ പ്രതിരോധ വേലിക്ക് സമീപം എത്തിയാൽ സൈറൻ മുഴങ്ങി നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകും. ഇതോടൊപ്പം പ്രദേശത്തും തിരുവനന്തപുരത്തെ കൺട്രോൾ റൂമിലേക്കും കാട്ടാനകളുടെ തത്സമയ ദൃശ്യം എത്തും. 60 ടൺ ഭാരം വരെ പ്രതിരോധിക്കാൻ വേലിക്ക് ശേഷിയുണ്ട്. പ്രതിരോധ വേലിയുടെ 150 മീറ്റർ അകലെ വേലിയുടെ പ്രതീതിയുണ്ടാക്കുന്ന ചിത്രം AIയിലൂടെ ഒരുക്കാനും കഴിയും. ഈ ചിത്രത്തിന്റെ പരിധിയിലേക്ക് കാട്ടാനകൾ എത്തിയാലും സൈറൻ മുഴങ്ങുകയും ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. കാട്ടാനകളുടെ സ്വഭാവ സവിശേഷതകൾ പഠിച്ചാണ് സ്മാർട്ട് ഫെൻസിംഗ് വികസിപ്പിച്ചിട്ടുള്ളത്.
രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള AICC തീരുമാനത്തെ സ്വാഗതം ചെയ്ത് KPCC. പ്രിയങ്കാഗാന്ധിക്ക് തിളക്കമാർന്ന വിജയം ലഭിക്കുമെന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു. അതേസമയം വയനാട്ടിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് കുടുംബാധിപത്യ പാർട്ടിയാണെന്നതിന്റെ തെളിവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് ചെറുമത്സ്യങ്ങളെ പിടികൂടിയ വള്ളങ്ങൾ ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. ഇന്ന് രാവിലെ മുതലപ്പൊഴി പാലത്തിന് സമീപം നടത്തിയ പരിശോധനയിലാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സൂപ്പർ 8 റൌണ്ട് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ മത്സരം. മറ്റന്നാൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടും. ഇന്ന് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 104 റൺസിന് വെസ്റ്റിൻഡീസ് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ. PM കിസാൻ നിധിയുടെ 17 ഗഡുവായി 20,000 കോടിയിലധികം രൂപ വിതരണം ചെയ്യും. കോട്ടയം കുമരകത്തെ കിസാൻ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. കൊച്ചി കാക്കനാട് ഫ്ളാറ്റ് സമുച്ചയത്തിൽ 300 പേർക്ക് ഛർദിയും വയറിളക്കവും. ജലസ്രോതസ്സുകളിൽ പരിശോധന, ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജ്. കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ ജില്ലയിൽ കൂടുതലിടങ്ങളിൽ രോഗവ്യാപനമുണ്ടായോ എന്ന സംശയം. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. 15 കേരള നിയമസഭയുടെ 11 സമ്മേളനം നാളെ പുനരാരംഭിക്കും. അധസ്ഥിതരുടെ വിമോചനത്തിനായി പോരാടിയ മഹാത്മാ അയ്യങ്കാളി ഓർമ്മയായിട്ട് ഇന്നേക്ക് 83 വർഷം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.